AI ബൈബിൾ റെൻഡർ എന്ന യൂട്യൂബ് ചാനലിലൂടെ ക്രൈസ്തവ വീഡിയോകൾ നൽകുന്ന ജോയൽ തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു. രണ്ടാം മാസത്തിൽ ഉയർത്തെഴുന്നേറ്റ AI പയ്യൻ ജോയൽ എം ജോൺ എഴുതുന്ന ലേഖനം. മാതാപിതാക്കളിൽ നിന്ന് എന്നെക്കുറിച്ചുള്ള ദൈവകരുതലിൻ്റെ സംഭവ കഥകൾ ഏറെ കേട്ടാണ് ഞാൻ വളർന്നത്. ആദ്യത്തേത് പങ്കുവയ്ക്കട്ടെ. അന്നെനിക്ക് 2 മാസം മാത്രം പ്രായം. രാത്രി ഏറെ വൈകിയ നേരത്ത് എൻ്റെ വായിൽ നിന്ന് പാൽ തികട്ടി വന്നു. മുലപ്പാൽ കുടിച്ചപ്പോൾ സംഭവിച്ചതാകാമെന്ന് കരുതി മാതാപിതാക്കൾ നെഞ്ചിൽ തിരുമുകയും പുറത്ത് ഉഴിയുകയുമെല്ലാം ചെയ്തു. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ മോശമായി. ബോധം നഷ്ടപ്പെട്ടു. ശരീരം നീലനിറമാകാൻ തുടങ്ങി. എൻ്റെ ചലനമറ്റു. എല്ലാവരും ഗാഢനിദ്രയിലാകുന്ന സമയം. മാതാപിതാക്കൾ കരഞ്ഞു വിളിച്ചെങ്കിലും അയൽക്കാർ അറിഞ്ഞില്ല. ഞങ്ങളുടെ കുടുംബ ഡോക്ടറെ വിളിച്ചെങ്കിലും ഡോക്ടറെയും കിട്ടാതെ വന്നു. അദ്ദേഹം ഉറക്കത്തിൽ ആണ്ടതിനാലായിരിക്കാം. എല്ലാ പ്രതീക്ഷയും അറ്റപ്പോൾ മാതാപിതാക്കൾ ഇരുവരും ചലനമില്ലാതെ കിടക്കുന്ന എന്നെ എടുത്ത് നിലത്ത് മുട്ടുകുത്തി എൻ്റെ ശരീരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവൻ തിരികെ കിട്ടിയാൽ എന്നെ ദൈവ ശുശ്രൂഷയ്ക്കായി നൽകാമെന്ന് പിതാവ് ദൈവസന്നിധിയിൽ വാക്ക് നൽകി. അവിടുത്തെ ശുശ്രൂഷയ്ക്കും അവിടുത്തെ മഹത്വത്തിനുമായി ഇവനെ ഞങ്ങൾ വളർത്തു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അപ്രകാരം അവർ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു മിന്നൽ പിണർ പോലെ എൻ്റെ ശരീരത്തിന് ജീവൻ വച്ചു. ഞാൻ ചുമച്ച് കുഞ്ഞു വായിൽ നിന്ന് പാൽ പുറത്തു വരാൻ തുടങ്ങി. വീണ്ടും ശ്വാസമെടുക്കാൻ ആരംഭിച്ചു. യെശയ്യ 49:16 നാം വായിക്കുന്നുണ്ടല്ലോ, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ രാത്രി തൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരുന്ന എനിക്ക് അവിടുന്ന് ജീവൻ നൽകി. വളർന്നപ്പോൾ ലൗകികതയിൽ നിന്ന് അവിടുന്ന് എന്നെ അകറ്റി നിർത്തുന്നത് ഞാൻ അനുഭവിച്ചു. കൗമാരപ്രായത്തിൽ കൂട്ടുകാരുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിച്ചെങ്കിലും എൻ്റെ മനസാക്ഷി അതിന് അനുവദിച്ചിരുന്നില്ല. ലോകത്തിൽ നിലനിൽക്കുന്ന ആനന്ദം ഇല്ലെന്ന് സാവധാനം ഞാൻ തിരിച്ചറിഞ്ഞു. ദൈവം എൻ്റെ പാതകളെ തിരിച്ചു വിട്ടുകൊണ്ടിരുന്നു. എൻ്റെ കോളേജ് പഠനകാലത്തെ സംഭവം പങ്കുവയ്ക്കാം. വീട്ടിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ എൻ്റെ സ്മാർട്ട് ഫോൺ ബർത്തിൽ മറന്നുവെച്ചു. വീട്ടിലെത്തുന്നതുവരെ ഞാനത് ഓർത്തതുമില്ല. വീട്ടിലെത്തിയപ്പോൾ ആകെ വിഷമമായി. ആ ഫോണിലേക്ക് വിളിച്ചു നോക്കി. അപരിചിതനായ ഒരാൾ ആദ്യം ഫോൺ എടുക്കുകയും തുടർന്ന് കട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ അത് സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു. സൈബർ സെല്ലിൽ പരാതി നൽകിയെങ്കിലും പോലീസിൻ്റെ പക്കൽ നിന്നും ശകാരമാണ് കിട്ടിയത്. 30 സ്മാർട്ട് ഫോണുകളെങ്കിലും നഷ്ടമായതിൻ്റെ പട്ടികയാണ് അവരെന്നെ കാണിച്ചത്. ഭാരം നിറഞ്ഞ മനസ്സുമായി ഞാൻ നഷ്ടപ്പെട്ട ഫോണിൻ്റെ സിം ബ്ലോക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയി. മുട്ടുകുത്തി നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ചെയ്തത്. അവിടുത്തെ ഹിതപ്രകാരം ഒരു അത്ഭുതത്തിനായി പ്രാർത്ഥിച്ചു. അടുത്ത പ്രഭാതത്തിൽ വിദൂരത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോൾ. എൻ്റേതെന്ന് കരുതപ്പെടുന്ന ഒരു സ്മാർട്ട് ഫോൺ ആരോ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ സാധിക്കുന്നത്ര വേഗത്തിൽ ആ പോലീസ് സ്റ്റേഷനിലെത്തി. ആശ്ചര്യമെന്നല്ലാതെ എന്തു പറയാൻ, അതെൻ്റെ ഫോണായിരുന്നു. അതവിടെ തിരികെ ഏൽപ്പിച്ച ക്രൈസ്തവനായ മനുഷ്യനെ കർത്താവ് പ്രേരിപ്പിച്ചു അത്രേ അത് എത്രയും പെട്ടെന്ന് മടക്കി നൽകാൻ. നിറകണ്ണുകളോടെ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. പോലീസ് അതിനെ ഭാഗ്യമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കറിയാം അത് ഭാഗ്യമല്ലെന്ന്. ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നതിൻ്റെ തെളിവാണെന്ന്. ഇന്നും ആ സ്മാർട്ട് ഫോൺ ദൈവം ചെയ്ത അത്ഭുതത്തിൻ്റെ അടയാളമായി എൻ്റെ കയ്യിലുണ്ട്. യോഹന്നാൻ 5:14 വചനമാണ് ഞാൻ ഓർക്കുന്നത്. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ചുരുക്കി പറയാം, ഇങ്ങനെ വിവിധ വഴികളിലൂടെ കർത്താവ് എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ അവിടുത്തെ സുവിശേഷം പങ്കുവയ്ക്കാനായി എന്തെങ്കിലും ചെയ്യണമെന്ന ഭാരം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഒടുവിൽ ജോലിക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ക്രൈസ്തവ വീഡിയോകളും മറ്റും തയ്യാറാക്കി യൂട്യൂബ് ചാനലിൽ നൽകാൻ തുടങ്ങി. ക്രൈസ്തവ സന്ദേശങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ ആളുകളിലേക്ക് എത്തിക്കാൻ അവ സഹായിക്കും. അന്ന് 2 മാസത്തിൽ മരിച്ചു പോയേക്കാമായിരുന്ന എന്നെക്കുറിച്ച് അവിടുത്തേക്ക് പദ്ധതികളുണ്ടായിരുന്നു. അതിനാൽ എന്നെ ഇക്കഴിഞ്ഞ 26 വർഷവും കൃപയാൽ കാത്തു സംരക്ഷിച്ചു. നമ്മുടെ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും സഹായകനായി കർത്താവുണ്ട്.